ലൂക്കോസ് അദ്ധ്യായം 23. അനന്തരം ആ സംഘം മുഴുവനും എഴുന്നേറ്റ് യേശുവിനെ പീലാത്തോസിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അവർ യേശുവിനെതിരെ കുറ്റാരോപണം നടത്താൻ തുടങ്ങി. അവർ പീലാത്തോസിനോട് പറഞ്ഞു,
നമ്മുടെ ജനങ്ങളെ വഴിതെറ്റിക്കുന്ന പ്രസംഗങ്ങൾ നടത്തുന്ന ഇവനെ ഞങ്ങൾ പിടിച്ചുകൊണ്ടുവന്നിരിക്കുന്നു. കൈസർക്ക് കരം കൊടുക്കരുതെന്ന് ഇവൻ ആഹ്വാനം ചെയ്യുന്നു. താൻ ക്രിസ്തു എന്ന രാജാവാണെന്ന് അവൻ അവകാശപ്പെടുന്നു.
പീലാത്തോസ് യേശുവിനോട് ചോദിച്ചു,
നീ യഹൂദന്മാരുടെ രാജാവാണോ?
യേശു പറഞ്ഞു,
അതെ, അത് ശരിയാണ്.
പീലാത്തോസ് മഹാപുരോഹിതന്മാരോടും ജനങ്ങളോടുമായി പറഞ്ഞു,
ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല.
അവർ വീണ്ടും വീണ്ടും പറഞ്ഞു,
പക്ഷേ യേശു ജനങ്ങളുടെ ഇടയിൽ കുഴപ്പം കുത്തിപ്പൊക്കുന്നു. യഹൂദിയിലെങ്ങും അവൻ പഠിപ്പിക്കുന്നു. ഗലീലയിൽ ആരംഭിച്ച് അവൻ ഇപ്പോൾ ഇവിടെയും എത്തിയിരിക്കുന്നു.
ഇതു കേട്ടപ്പോൾ പീലാത്തോസ് യേശു ഗലീലക്കാരനാണോ എന്ന് അന്വേഷിച്ചു. യേശു ഹെരോദാവിന്റെ അധികാര പരിധിയിൽപ്പെട്ടവനാണെന്ന് പീലാത്തോസ് അറിഞ്ഞു. ആ സമയം ഹെരോദാവ് യെരുശലേമിൽ ഉണ്ടായിരുന്നതിനാൽ പീലാത്തോസ് യേശുവിനെ അവന്റെ അടുത്തേക്ക് അയച്ചു. യേശുവിനെ കണ്ടപ്പോൾ ഹെരോദാവ് സന്തോഷിച്ചു. ഹെരോദാവ് യേശുവിനെ പറ്റി കേട്ടിരുന്നു. അതിനാൽ വളരെ കാലമായി അവനെ കാണാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ഒരത്ഭുതം കാണാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. യേശു അത് ചെയ്യുമെന്ന് അയാൾ പ്രതീക്ഷിച്ചു. ഹെരോദാവ് യേശുവിനോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. എന്നാൽ യേശു ഒരു മറുപടിയും പറഞ്ഞില്ല. മഹാപുരോഹിതരും ശാസ്ത്രിമാരും അവിടെ ഉണ്ടായിരുന്നു. അവർ യേശുവിനെതിരെ പലതും ആക്രോശിക്കുന്നുണ്ടായിരുന്നു. ഹെരോദാവും ഭടന്മാരും യേശുവിനോട് അവജ്ഞയോടെ പെരുമാറി. അവനെ പരിഹസിച്ചു. രാജാവിൻ്റേത് പോലുള്ള വസ്ത്രങ്ങൾ അണിയിച്ച് കളിയാക്കി. ഹെരോദാവ് യേശുവിനെ പീലാത്തോസിന്റെ അടുത്തേക്ക് മടക്കി അയച്ചു. മുമ്പ് പീലാത്തോസും ഹെരോദാവും ശത്രുക്കളായിരുന്നു. എന്നാൽ ആ ദിവസം അവർ സ്നേഹിതരായി. പീലാത്തോസ് മഹാപുരോഹിതരോടും യഹൂദ നേതാക്കളോടും ഒപ്പം എല്ലാ ജനങ്ങളെയും വിളിച്ചുകൂട്ടി. പീലാത്തോസ് അവരോട് പറഞ്ഞു,
നിങ്ങൾ ഈ മനുഷ്യനെ എന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ ജനങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു. നിങ്ങളുടെ എല്ലാം മുമ്പിൽ വെച്ച് ഞാൻ ഈ മനുഷ്യനെ വിചാരണ ചെയ്തു. എന്നിട്ടും അയാൾ ഒരു തെറ്റും ചെയ്തതായി കാണുന്നില്ല. നിങ്ങൾ പറയുന്ന ഒരു തെറ്റും അയാൾ ചെയ്തിട്ടില്ല. ഹെരോദാവും ഇവനിൽ കുറ്റമൊന്നും കണ്ടില്ല. അതിനാൽ അവൻ യേശുവിനെ ഇങ്ങോട്ട് തിരിച്ചയച്ചു. നോക്കൂ, വധശിക്ഷ നൽകാൻ പറ്റിയ കുറ്റമൊന്നും അവൻ ചെയ്തിട്ടില്ല. അതിനാൽ ഏതാനും പ്രഹരങ്ങൾ നൽകി ഞാൻ അവനെ വിട്ടയക്കും.
പക്ഷേ ജനങ്ങൾ വിളിച്ചു കൂകി,
അവനെ കൊല്ലുക, ബറബ്ബാസിനെ ഞങ്ങൾക്കായി വെറുതെ വിടുക.
നഗരത്തിൽ കലാപം നടത്തിയതിന് തടവറയിൽ കഴിയുന്ന ബറബ്ബാസ് ഒരു കൊലയാളി കൂടെയാണ്. യേശുവിനെ വെറുതെ വിടാൻ പീലാത്തോസ് ആഗ്രഹിച്ചു. അത് അയാൾ വീണ്ടും അവരോട് പ്രഖ്യാപിച്ചു. പക്ഷെ ജനങ്ങൾ പിന്നെയും വിളിച്ചു കൂകി,
അവനെ കൊല്ലുക, അവനെ ക്രൂശിക്കുക.
മൂന്നാം തവണയും പീലാത്തോസ് ജനങ്ങളോട് പറഞ്ഞു,
എന്തിന്? അവൻ എന്ത് തെറ്റാണ് ചെയ്തത്? അവൻ തെറ്റുകാരനല്ല. അവനെ കൊല്ലുന്നതിന് ഞാൻ ഒരു കാരണവും കാണുന്നില്ല. അതുകൊണ്ട് അല്പം പ്രഹരിപ്പിച്ച് ഞാൻ അവനെ വിട്ടേക്കും.
പക്ഷേ ജനങ്ങൾ പിന്നെയും വിളിച്ചു കൂകി. യേശുവിനെ ക്രൂശിച്ചു കൊല്ലണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അവരുടെ ആക്രോശം ശക്തമായി. അവർ ആവശ്യപ്പെടും പ്രകാരം ചെയ്യാൻ പീലാത്തോസ് തീരുമാനിച്ചു. ബറബ്ബാസിനെ മോചിപ്പിക്കാനും അവർ ആവശ്യപ്പെട്ടു. ബറബ്ബാസ് കലാപം നടത്തിയതിന് തടവറയിലായിരുന്നു. പീലാത്തോസ് ബറബ്ബാസിനെ മോചിപ്പിച്ചു. പീലാത്തോസ് യേശുവിനെ കൊല്ലാൻ ജനങ്ങൾക്ക് വിട്ടുകൊടുത്തു. അവർക്ക് വേണ്ടതും അതായിരുന്നു. ഭടന്മാർ യേശുവിനെ കൊല്ലാൻ ദൂരെ കൊണ്ടുപോയി. ആ സമയം വയലിൽ നിന്നും ഷിമോൻ എന്നൊരാൾ നഗരത്തിലേക്ക് വരികയായിരുന്നു. കുറേനയിൽ നിന്നാണ് അയാൾ വന്നത്. യേശുവിന്റെ കുരിശും ചുമന്ന് അവന് പിന്നാലെ നടക്കാൻ ഭടന്മാർ ഷിമോനെ നിർബന്ധിച്ചു. അനേകം പേർ യേശുവിനെ അനുഗമിച്ചു. ചില സ്ത്രീകൾ സങ്കടം കൊണ്ട് കരയുന്നുണ്ടായിരുന്നു. അവർ അവനു വേണ്ടി ദുഃഖത്തോടെ വിലപിച്ചു. പക്ഷെ യേശു തിരിഞ്ഞ് അവരോട് പറഞ്ഞു,
യെരുശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി കരയരുത്. നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയും കരയൂ. വന്ധ്യകൾക്കും പരിപാലിക്കാൻ കുട്ടികളില്ലാത്തവർക്കും ഭാഗ്യം എന്ന് ആളുകൾ പറയുന്ന സമയം വരും. അപ്പോൾ ആളുകൾ പർവ്വതങ്ങളോട് ഞങ്ങളുടെ മേൽ വന്നു പതിക്കുക എന്ന് പറയും, മലകളോട് ഞങ്ങളെ മൂടുക എന്നും പറയും. ജീവിതം സുഗമമായ ഇപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ കഷ്ടകാലത്ത് അവരെന്തു പറയും?
യേശുവിനോടൊപ്പം രണ്ട് കുറ്റവാളികളെ കൂടി കൊല്ലാൻ കൊണ്ടുപോയിരുന്നു. തലയോടിടം എന്നു പേരുള്ള ഒരു സ്ഥലത്തേക്കാണ് അവരെ കൊണ്ടുപോയത്. അവിടെ വെച്ച് ഭടന്മാർ യേശുവിനെ കുരിശിൽ ചേർത്ത് ആണിയടിച്ചു. അവർ കുറ്റവാളികളെ യേശുവിന്റെ ഇരുവശങ്ങളിലും ക്രൂശിച്ചു. ഒരാൾ വലത്തുവശത്തും മറ്റേ അയാൾ ഇടതുവശത്തും. യേശു പറഞ്ഞു,
പിതാവേ, എന്നെ വധിക്കുന്ന ഇവരോട് ക്ഷമിക്കണമേ, എന്തെന്നാൽ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല.
യേശുവിന്റെ വസ്ത്രങ്ങൾ വീതം വയ്ക്കാൻ അവർ നറുക്കിട്ടു. ജനങ്ങൾ അത് നോക്കി നിന്നു. യഹൂദാ പ്രമാണികൾ യേശുവിനെ പരിഹസിച്ചു.
അവൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ക്രിസ്തു ആണെങ്കിൽ സ്വയം രക്ഷപ്പെടട്ടെ. അവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, ഇപ്പോൾ അവൻ അവനെ തന്നെ രക്ഷിക്കട്ടെ.
ഭടന്മാർ പോലും അവനെ പരിഹസിച്ചു ചിരിച്ചു. അവർ അടുത്തു വന്ന് യേശുവിന് പുളിക്കുന്ന വീഞ്ഞു കൊടുത്തു. ഭടന്മാർ പറഞ്ഞു,
നീ യഹൂദ രാജാവെങ്കിൽ സ്വയം രക്ഷിക്ക,
ഇത് യഹൂദരുടെ രാജാവാണ് എന്ന് കുരിശിനു മുകളിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ട കുറ്റവാളികളിൽ ഒരുവൻ യേശുവിനെ നിന്ദിച്ചു പറഞ്ഞു,
നീ ക്രിസ്തുവല്ലേ, എങ്കിൽ സ്വയം രക്ഷിക്ക്, എന്നിട്ട് ഞങ്ങളെയും രക്ഷിക്ക്.
എന്നാൽ മറ്റേ കുറ്റവാളി അയാളെ ശകാരിച്ചു. അവൻ പറഞ്ഞു,
നീ ദൈവത്തെ ഭയക്കണം, നമ്മളെല്ലാം ഉടൻ മരിക്കും, ഞാനും നീയും കുറ്റവാളികളാണ്, നമ്മൾ തെറ്റ് ചെയ്തവരായതിനാൽ കൊല്ലപ്പെടണം. എന്നാ ഈ മനുഷ്യൻ യേശു ഒരു തെറ്റും ചെയ്തിട്ടില്ല.
എന്നിട്ട് അയാൾ യേശുവിനോട് പറഞ്ഞു,
യേശുവേ, നിന്റെ രാജവാഴ്ച തുടങ്ങുമ്പോൾ എന്നെയും ഓർക്കുക.
യേശു അവനോട് പറഞ്ഞു,
ഇന്ന് നീ എന്നോടൊത്ത് പറുദീസയിലായിരിക്കും എന്ന് ഞാൻ നിന്നോട് സത്യം പറയുന്നു.
നേരം ഉച്ചയായെങ്കിലും ഉച്ച തിരിഞ്ഞ് 3 മണിവരെ ആ പ്രദേശമാകെ ഇരുൾ വ്യാപിച്ചിരുന്നു. സൂര്യനെ കാണാൻ സാധിച്ചതേയില്ല. ദൈവാലയത്തിലെ തിരശീല നടുവെ രണ്ടായി കീറി. യേശു ഉച്ചത്തിൽ നിലവിളിച്ചു,
പിതാവേ, എന്റെ ആത്മാവിനെ ഞാൻ നിനക്കർപ്പിക്കുന്നു.
ഇത്രയും പറഞ്ഞ് യേശു അന്ത്യശ്വാസം വലിച്ചു. ശതാധിപൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അയാൾ ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞു,
ഈ മനുഷ്യൻ നല്ലവനാണെന്ന് എനിക്കറിയാമായിരുന്നു.
ഇതെല്ലാം കാണാൻ അനേകം പേർ നഗരത്തിൽ നിന്നും വന്നു. ഈ രംഗം കണ്ടവർ ദുഃഖിച്ചു മടങ്ങി. യേശുവിന്റെ അടുത്ത എല്ലാ സുഹൃത്തുക്കളും യേശുവിനെ ഗലീലയിൽ നിന്നും പിന്തുടർന്ന ഏതാന സ്ത്രീകളും അവിടെ ഉണ്ടായിരുന്നു. അവർ കുരിശിൽ നിന്ന് വളരെ അകന്ന് എല്ലാം കണ്ടു നിന്നു. അരിമത്തിയ എന്ന യഹൂദ പട്ടണത്തിലെ യോസെഫ് എന്നൊരാൾ അവിടെ ഉണ്ടായിരുന്നു. അയാൾ നല്ലവനും ധർമ്മിഷ്ഠനുമായിരുന്നു. ദൈവരാജ്യത്തിന്റെ വരവ് അയാൾ പ്രതീക്ഷിച്ചിരുന്നു. യോസെഫ് ഒരു യഹൂദ സമിതിയിലെ അംഗവുമായിരുന്നു. മറ്റ് യഹൂദ നേതാക്കൾ യേശുവിനെ കൊല്ലാൻ തീരുമാനിച്ചതിനോട് അയാൾ യോജിച്ചിരുന്നില്ല. യോസെഫ് പീലാത്തോസിനെ സമീപിച്ച് യേശുവിന്റെ മൃതശരീരം ചോദിച്ചു. പീലാത്തോസ് അതിനനുവദിച്ചു. യോസെഫ് യേശുവിന്റെ മൃതശരീരം കുരിശിൽ നിന്നിറക്കി തുണിയിൽ പൊതിഞ്ഞു. എന്നിട്ടത് ഒരു പാറയിൽ കുഴിച്ചുണ്ടാക്കിയ കല്ലറയിൽ അടക്കം ചെയ്തു. ആ ശവക്കല്ലറ മുൻപാരും ഉപയോഗിച്ചിരുന്നില്ല. അത് ഒരുക്ക ദിവസമായിരുന്നു. സൂര്യൻ അസ്തമിക്കുമ്പോൾ ശബത്ത് ആരംഭിക്കും. യേശുവിനോടൊപ്പം ഗലീലയിൽ നിന്ന് വന്ന സ്ത്രീകൾ യോസെഫിനെ പിന്തുടർന്നു. അവർ കല്ലറയും അതിൽ യേശുവിന്റെ ശരീരം വെച്ച സ്ഥലവും കണ്ടു. അനന്തരം യേശുവിന്റെ ശരീരത്തിൽ പൂശാൻ സുഗന്ധദ്രവ്യങ്ങളും ലേപനങ്ങളും ഒരുക്കാൻ അവർ പോയി. മോശയുടെ കൽപ്പനയനുസരിച്ച് ശബത്ത് ദിവസം അവർ വിശ്രമിച്ചു.